ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്യം.
അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവനും 12 വയസ്സായപ്പോൾ അവർ പതിവുപോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവൻ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേശക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് ഇറങ്ങി നസറേത്തിൽ വന്ന് അവർ കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു.
വളരെ പരിചയമുള്ള ഭാഗമാണ് ഈ. ഇതിനകത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ശബ്ദങ്ങൾ 41-ാം വാക്യം, ആണ്ടുതോറും യെരുശലേമിലേക്ക് പോകുക പതിവായിരുന്നു. പിന്നെ 43-ാം വാക്യം, അവരോ അറിഞ്ഞതില്ല. 44, ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. 46, 3 ദിവസത്തിന് ശേഷം. ഇനി അവസാനം 50-ാം വാക്യം, അവൻ പറഞ്ഞതെന്ത് എന്ന് അവർ ഗ്രഹിച്ചില്ല. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു പോസിബിൾ അപജയത്തെപ്പറ്റി ഒരു ഹിൻ്റ് ഈ ഭാഗത്തുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകാത്ത ഒരു കാര്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി. ആണ്ടുതോറും നടക്കുന്ന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, അതവരുടെ മതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. തെറ്റൊന്നുമല്ല. എസൻഷ്യലാണോയെന്ന് ചോദിച്ചാൽ ആവശ്യമായിരിക്കാം. അതൊക്കെ അത് ആണ്ടുതോറും നടക്കുകയാണ്. ഓരോ ആണ്ടിലും വളരെ ഗംഭീരമായിട്ടായിരിക്കും നടക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, യെരുശലേമിലേക്ക് പോകുക പതിവായിരുന്നു. യേശുവും ആദ്യമായിട്ടല്ല അവിടെ പോകുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കൾ മിക്കവാറും പോകുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതാണ് എന്നെ കർത്താവ് സ്ട്രൈക്ക് ചെയ്യിപ്പിച്ച, പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ചിന്ത. എല്ലാ കാര്യം, ഏത് കാര്യമാണെങ്കിലും പതിവ് പോലെ ചെയ്യേണ്ട ക്രമത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും. അതൊക്കെ ചിലപ്പോൾ ആവശ്യവുമായിരിക്കും. നമുക്കറിയാം, ആദ്യമായിട്ട് കറിക്ക് അരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ചായ ഇട്ടപ്പോൾ അത്രയൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. എന്നാൽ സ്ഥിരമായിട്ടത് ഇടാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പം ഒരു ബുക്കിൻ്റെ ആവശ്യമില്ലാതെ ആളെ കണ്ടാൽ എത്ര പേർക്ക് വേണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ടത് ഇടാൻ പറ്റും. നമ്മൾ ഒരു ഓരോ കാര്യവും പതിവായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പേർട്ടാകും. പക്ഷേ ഈ എക്സ്പേർട്ടിസം പലപ്പോഴും നമ്മളെ ഒരു ഡേഞ്ചറിലേക്ക് കൊണ്ടുവരും. നമ്മൾ അറിയത്തില്ലത്. സ്ഥിരമായിട്ട് നൈനാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കും ഇത് സംഭവിക്കാം. സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് വന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച കൂട്ടങ്ങൾ വരുമ്പോൾ നമുക്കും സംഭവിക്കാം. നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ എല്ലാം. ആ ഫോർമാലിറ്റിയിലും അതിൻ്റെ എല്ലാ ആ ഭംഗിയിലും എല്ലാം ബെസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എവിടെയോ നമ്മൾ അറിയാതെ നമ്മുടെ നാഥനെ നമ്മളങ്ങ് മിസ് ചെയ്തു പോകും. അത് സംഭവിക്കരുത്. സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് ഒരിക്കലും മിസ് ചെയ്യാൻ ഒരു കാരണവും ഇല്ലാതിരുന്ന യോസഫിനും മറിയയ്ക്കും അത് സംഭവിച്ചെങ്കിൽ എനിക്കെത്ര അധികമാണ് എന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, യോസഫ് നീതിമാൻ എന്ന പേര് വരാൻ കാര്യം യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ അവനെടുത്ത തീരുമാനം, അതുകൊണ്ടാണ് അവൻ നീതിമാൻ എന്ന പേരൊക്കെ ആയത്. മറിയ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു, ഒരു ഗ്രാമീണ പെൺകുട്ടി. പക്ഷേ അവളും ഈ ഹയർ ലെവലിലേക്ക് യേശുവിൻ്റെ അമ്മയെന്നും രക്ഷകന്റെ മാതാവെന്നും ഒക്കെ പല പേരുകൾ, ഇനി ചരിത്രത്തിലൊക്കെ നോക്കിയ ഒത്തിരി പേരുകളിലാണ് മറിയ അറിയപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നാന്ന് ചോദിച്ചാൽ യേശു വന്നതുകൊണ്ട് ഉണ്ടായ വ്യത്യാസമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ ജീവന്റെ മുത്തിനെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ പോലും അറിഞ്ഞില്ല, അത് അവരറിയാതെ നഷ്ടപ്പെട്ടു പോയി. നമ്മളും ശ്രദ്ധിച്ചോണം, ഞാനും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓരോ ദൈവമക്കളും, ഓരോ ശുശ്രൂഷകരും, ഓരോ കുടുംബവും ശ്രദ്ധിക്കണം. നമ്മൾ എന്നും ചെയ്യുന്നത് കൊണ്ട് നമ്മളതിൻ്റെ പരിചയക്കാരായി തീരും. പക്ഷേ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ സാധ്യത കൂടുതലാണ് നാം അറിയാതെ ആ മിസ്സിങ് നടക്കാൻ. അതുകൊണ്ട് യേശുവിനെ നഷ്ടപ്പെടാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ. പക്ഷേ ഇവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നേട്ടം അവരെ നഷ്ടം അറിഞ്ഞെന്നുള്ള, ഒരു ദിവസം ചെന്നിട്ടാണെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പറ്റി യേശു പോയി. പക്ഷേ നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല, യേശു ഉണ്ടെന്നൊരു തോന്നലിൽ നമ്മളങ്ങ് പോവുകയാണ്. പക്ഷെ യേശു നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ക്രിസ്ത്യ ജീവിതത്തിലും യേശു നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോണം. പക്ഷേ നഷ്ടപ്പെട്ടാൽ തിരിച്ചറിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. അത് എത്രയും വേഗം തിരിച്ചറിയാൻ പറ്റുമോ അത്രയും ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, യേശുവില്ലാതെ അവരൊരു ദിവസം പോയി. ഡിസ്റ്റൻസ് ഫ്രം ജീസസ് വൺ ഡേ, പക്ഷേ ഡിസ്റ്റൻസ് ബാക്ക് ടു ജീസസ് ത്രീ ഡേ. യേശുവിനെ കളയാൻ ഒരു ദിവസത്തെ യാത്രയാണ്, പക്ഷേ ഇത് കണ്ടുപിടിച്ച് ആ ബന്ധത്തിലേക്ക് തിരിച്ചെത്താൻ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല, മൂന്ന് ദിവസം അവർക്ക് വേണ്ടി വന്നു. തിരിച്ചറിയാൻ ദൈവം തരുന്ന ഓരോ അവസരവും നഷ്ടപ്പെടുത്തരുത്. ഓരോ വചന ശുശ്രൂഷയിലും ഓരോ കൂട്ടായ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെട്ടു പോരുത്, നഷ്ടപ്പെടുത്തരുത്. യേശുവിൽ നിന്നുള്ള ദൂരം കുറയ്ക്കണം. എന്താണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? അവർക്കൊരു വലിയ റിയലൈസേഷൻ സംഭവിക്കുകയാണ്. അവർക്കൊരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു പോയി. എൻ്റെ യേശുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ യേശുവിനെ നഷ്ടപ്പെട്ടു എന്ന് മറിയയ്ക്കും മനസ്സിലായപ്പോൾ അവർ ചെയ്തത്, അവരാ യാത്ര അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവർ പിന്നെ വന്നോളും, അതൊക്കെ സ്വാഭാവികമല്ലേ, ആദ്യത്തെ പെരുന്നാളൊന്നുമല്ലല്ലോ അവൻ്റെ. അവൻ എവിടെയാണ്, യെരുശലേമിലേക്കുള്ള വഴി എവിടെയാണ് അറിയാൻ മേലത്ത്, അവൻ എന്നെ അറിയാൻ മേലത്ത്, അവൻ ഇവിടുത്തെ, അവൻ ഇവിടെ ജനിച്ചു വളർന്നതല്ലേ, അവനങ്ങ് വന്നോളൂല്ലോ. അങ്ങനെ ഇപ്പം അവൻ്റെ പുറകെ 12 വയസ്സുള്ള ചെറുക്കൻ, അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ട കാര്യമാണ്, അവൻ വന്നോളും, ഇവൻ എവിടെയെങ്കിലും കാണും എന്നൊന്നും വിചാരിച്ച് അവർ ചിന്തിച്ചില്ല. അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് അവരെ യാത്ര അവസാനിപ്പിച്ചു. ദേ സ്റ്റോപ്ഡ്, അവിടെ നിന്നവർ. എൻ്റെ മക്കളെ, എൻ്റെ ദൈവദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർ, കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, യേശു മിസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകരുത്. യേശുവിനെ മിസ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ പിന്നെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്രസംഗത്തിനും കാര്യമില്ല, നമ്മുടെ ശുശ്രൂഷയ്ക്കും കാര്യമില്ല, നമ്മുടെ മിഷണറി പ്രവർത്തനത്തിനും കാര്യമില്ല, നമ്മുടെ ഒരു പെർഫോമൻസിനും കാര്യമില്ല. ക്രിസ്തുവിനെ മിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് യാത്ര ചെയ്യുക? നമ്മൾ എങ്ങോട്ടാണ് യേശു ഇല്ലാതെ പോകുന്നത്? യേശു ഇല്ലാതെ എങ്ങനെ ചെല്ലാൻ പറ്റും? യേശുവിനെ മിസ് ചെയ്താൽ അതൊരു വലിയ ദുരന്തമാണ്. ഇതിലും വലിയൊരു ട്രാജഡി ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. യേശുവിനെ മിസ് ചെയ്താൽ അവർ തിരിച്ചറിഞ്ഞു, എൻ്റെ യേശു എനിക്ക് നഷ്ടപ്പെട്ടു. അവരെ യാത്ര അവിടെ അവസാനിപ്പിച്ചു. They took an abortion. നേരെ 180 ഡിഗ്രി അവരുടെ മടങ്ങിപ്പോക്ക്. ഇതാണ് മാനസാന്തരം, ഇതാണ് തിരിച്ചുപോക്ക്, ഇതാണ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. രക്ഷയുടെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് ദൈവം തരുന്നതും ഒന്ന് മനുഷ്യൻ്റെ വശവും. ഒന്ന് മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷനും ഒന്ന് ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷനും. ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് നമുക്ക് നൽകിയ പുതുജനനം, നമുക്ക് നൽകിയ ന്യൂ ബർത്ത്. അത് ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. നമ്മുടെ എന്തായിരുന്നു സ്റ്റെപ്പ്? നമ്മുടെ സ്റ്റെപ്പ് അനുതാപവും റിപ്പൻ്റൻസും. ഇത് നമ്മുടെ വശത്തുനിന്ന് മുകളിലോട്ട്. പുതുജനനം ഒരിക്കലായിട്ട് നൽകപ്പെടുന്നു, എപ്പോഴും എപ്പോഴും റിപ്പീറ്റഡായിട്ട് നൽകപ്പെടുന്നില്ല. പക്ഷേ മാനസാന്തരം എന്നും എന്നും അനിവാര്യമാണ്. എപ്പോഴും ഇത് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്ന് കരുതി നമുക്കിനി അതിൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിക്കരുത്. ദൈനംദിന ജീവിതത്തിൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള ന്യൂനെസ്, ആ ന്യൂ ലൈഫിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഓരോ ദിവസവും അത് എസൻഷ്യലാണ്. അപ്പം ഇവിടെ അവർ തിരിച്ചറിഞ്ഞു യേശുവില്ല, അവർ നേരെ ഒരു യാത്രയാണ്, ഒരു നേരെ തിരിച്ചു പോക്ക്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നഷ്ടപ്പെടുത്താൻ നമുക്ക് ഒരു ദിവസം, നേടാൻ നമുക്ക് 3 ദിവസം വേണം. ബന്ധങ്ങളൊക്കെ ഒടിച്ചു കളയാൻ നമുക്കൊരു വാക്ക് മതിയില്ലേ? പക്ഷെ ഒന്ന് ബിൽഡ് ചെയ്യാനോ? ഒരു വാക്ക് പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട്, ആവശ്യമില്ലാത്തടത്തൊരു പ്രതികരണം കൊണ്ട്, വേണ്ടാത്തൊരു സംസാരം കൊണ്ട് നമുക്കൊക്കെ പലതും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും. പക്ഷെ നമ്മൾ 1000 വാക്ക് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ബിൽഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ സഹോദരന്മാരിലേക്കുള്ള ദൂരം കുറയ്ക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൂരം കുറയ്ക്കുക. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ചിന്തയാണ്. നഷ്ടപ്പെട്ടു എന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരിച്ചുപോയി യേശുവിനെ കണ്ടെത്തുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാം. 15-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നഷ്ടപ്പെട്ട 3 സാധനങ്ങൾ. ഒരു 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 കഥ പോലെ അടുപ്പിച്ചടുപ്പിച്ച് യേശു അങ്ങ് പറയുകയാണ് 3 കഥ. അത് പറഞ്ഞത് ആരോടാണ്? ചുങ്കക്കാരോടും ശാസ്ത്രിമാരോടും പരീശന്മാരോടും. ചുങ്കക്കാരും ശാസ്ത്രിമാരും പിന്നെ ആരാ? പരീശന്മാരും ചുങ്കക്കാരും പാപികളും പരീശന്മാരും ശാസ്ത്രിമാരും. 4 ഗ്രൂപ്പ്, അത് 4 പേരാണ് 15-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലുണ്ട്. യേശുവിൻ്റെ വചനം ആളുകൾ കേൾക്കുന്നു എന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. അപ്പം യേശുവിൻ്റെ വചനം കേൾക്കാൻ, വചനം സത്യത്തിലുള്ളത് പരീശൻ്റെ കയ്യിലൊക്കെയാണ്, അവനാണ് വചനം അറിയാവുന്നത്. പക്ഷേ അറിയാവുന്നതിൻ്റെ വചനം കേൾക്കാൻ അവരാരും ചെല്ലുന്നില്ല. അറിയാവുന്നതിൻ്റെ വചനം കേൾക്കാൻ അവരാരും ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ദേഷ്യം, അവർക്ക് പിറുപിറുപ്പ് മുഴുവൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇവരുടെ അടുക്കലേക്ക് വരുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇവരുടെ അടുക്കലേക്ക് വല്ല, യേശു അവരുടെ അടുക്കലേക്ക് ചെല്ലുകയായിരുന്നു, യേശു അവരെ കൈക്കൊള്ളുമായിരുന്നു. യേശു അവരെ കൈക്കൊണ്ടതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നതിന് മുമ്പേ യേശുവിനെ അവർ കൈക്കൊണ്ടു, അല്ലെങ്കിൽ യേശു അവരെ കൈക്കൊണ്ടു. അതാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇവർ 4 കൂട്ടർ നിൽക്കുമ്പോൾ യേശു ഒരു 3 കഥ പറയുകയാണ്. അത് ആരോടൊക്കെയാ ഈ കഥ എന്നുള്ള കാര്യം ഈ കേട്ടവർക്കൊക്കെ മനസ്സിലായി. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലെങ്കിലും ഇത് ആർക്കു വേണ്ടിയാണ് ഇത് പറയുന്നത്? ആടിൻ്റെ കാര്യം ആരോടാണ്, ദ്രമ്മയുടെ കാര്യം ആരോടാണ്, മോൻ്റെ കാര്യം ആരോടാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. നമുക്കറിയാം ആട് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടുള്ള നഷ്ടം അല്ലേ, ആടിൻ്റെ നഷ്ടം സ്വാഭാവികമായ നഷ്ടം. എന്നാൽ ദ്രമ്മ നഷ്ടപ്പെട്ടത് സ്വാഭാവികമായ നഷ്ടമല്ല, ആരോ കൈകാര്യം ചെയ്തതിൻ്റെ അപകടമാണ്. എന്നാൽ മോൻ നഷ്ടപ്പെട്ടത് അവൻ്റെ സ്വയം നിർണയമായിരുന്നു. ആട് നഷ്ടപ്പെട്ടത് കാട്ടിലും, ദ്രമ്മ നഷ്ടപ്പെട്ടത് വീട്ടിലും, മോൻ നഷ്ടപ്പെട്ടത് ദൂരദേശത്തുമാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി യേശു ഇത് ആരെയാണ് ഹിൻ്റ് ചെയ്യുന്നതെന്ന്. ചുങ്കക്കാരും ഇതിനകത്ത്, ചുങ്കക്കാരെവിടെയാണ് നഷ്ടപ്പെട്ടെന്നും പരീശന്മാരെവിടെയാണ് നഷ്ടപ്പെട്ടെന്നും ശാസ്ത്രിമാരെവിടെയാണ് നഷ്ടപ്പെട്ടെന്നും പാപികളെവിടെയാണ് നഷ്ടപ്പെട്ടെന്നൊക്കെ ഇത് കേട്ടവർക്ക് മനസ്സിലായി. കാര്യം യേശുവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, യേശു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഉപമകളല്ലാതെ ഒന്നും അവരോട് സംസാരിച്ചില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യേശുവിൻ്റെ ഉപമകളേക്കാൾ അതിനുശേഷം എഴുതിയിട്ടുണ്ട്, എന്നാൽ തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാർക്ക് എന്താണ് വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസിൻ്റെ സുവിശേഷം 4:34. ഉപമകളിലൂടെ, ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതില്ല, തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. ഇത് കർത്താവിൻ്റെ ഒരു വലിയ പ്രിൻസിപ്പിളാണ്, കർത്താവിൻ്റെ വലിയ പ്രിൻസിപ്പിളാണ്. കർത്താവ് വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നാം തനിച്ചിരിക്കുമ്പോഴാണ്. കൂട്ടത്തിലിരിക്കുമ്പോഴൊക്കെ നമ്മൾ കഥ കേട്ടിട്ട് പോവും. കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ കഥയുണ്ട്, കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അവരെല്ലാം കഥ കേട്ടു, അവർക്കെല്ലാം മനസ്സിലായി, നല്ല ഗുണപാഠം, കൊള്ളാവല്ലോ, നല്ല പരിപാടിയാണ്, നല്ല കാര്യം. അതിനകത്ത് മൂല അല്ലെങ്കിൽ ഗുണപാഠം മനസ്സിലാക്കി പൊതു സദസ്സ് ഇറങ്ങിപ്പോകും, കൊള്ളാം, അപ്രീഷിയേറ്റ് ചെയ്തേക്കാം. പക്ഷേ തനിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പരിപാടിയുണ്ട്. തനിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വ്യാഖ്യാനം തുടങ്ങുന്നത്. അത് കർത്താവ് വിവരിക്കുകയല്ല, അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് സകലവും വ്യാഖ്യാനിക്കും. ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണേ, ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ, നമുക്കാരുമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രതിസന്ധി നാം തന്നെയാകുമ്പോൾ നാം മനസ്സിലാക്കണം അത് കർത്താവിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ സമയമാണ്. കർത്താവ് നമ്മെ ഏതാണ്ട് പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി നിർത്തുകയാണ്. കൂട്ടത്തിൽ നിന്ന് നമ്മളെ അടർത്തിയെടുത്ത് ഒറ്റപ്പെടുത്തി മാറ്റി കൊണ്ടുപോകുമ്പോൾ ഓർത്തോളണം, കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. അവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അവൻ വ്യാഖ്യാനിച്ചു തുടങ്ങിയാൽ എല്ലാം വ്യാഖ്യാനിച്ചു തരും. നമ്മുടെ സകല സംശയവും എന്തിനാണിതെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ലെങ്കിലും, വേദോത്സവത്തിൽ തന്നെ യേശു പറയുന്നുണ്ടല്ലോ, ഇരുട്ടത്ത് ഞാൻ നിങ്ങളോട് പറയും, വെളിച്ചത് നിങ്ങളത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്നതാണ് ലോകത്ത്, പക്ഷേ ഇരുട്ട് ഒരു ദൈവവൈതലിന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനുള്ളതാണ്. കർത്താവ് ഇരുട്ടിരിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴും പേടിപ്പെടുത്തുന്ന സമയത്തൊക്കെയാണ് കർത്താവ് നമ്മളെ മാറ്റി നിർത്തിയിട്ട് നമ്മളോട് തനിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടുത്തലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കോർണറിങ്ങും ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലായിക്കണം ഇതൊക്കെ കർത്താവ് നമ്മെ അങ്ങോട്ട് മാറ്റി നിർത്തി ഏതാണ്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരമാണ്. അപ്പം കർത്താവിൻ്റെ ലാംഗ്വേജ് ആണ് ഇതെന്ന് നാം മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ യേശു 4-3 ഉപമ അങ്ങ് പറയുകയാണ്. ഒത്തിരി ആ ഉപമയെല്ലാം പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഉപമ നിങ്ങളോട് പറയാം. അത് ആ നഷ്ടപ്പെട്ട നാണയമാണ്, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ. അവിടെ നാണയം നഷ്ടപ്പെട്ടു എന്ന് പോയപ്പോൾ ആ സ്ത്രീ ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾ എന്ത് ചെയ്തു? നാണയം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അവൾ വിളക്ക് കത്തിച്ചു, വീടടിച്ചു വാരി. നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യമാണ്: വിളക്ക് കത്തിക്കണം, വീടടിച്ചു വാരണം. വീടടിച്ചു വാരിയാൽ, ഇതെല്ലാം കാർപ്പറ്റിനടിയിലോട്ട് കയറ്റി ഇടാതെ അടിച്ചു വാരിയാൽ പണ്ട് നഷ്ടപ്പെട്ടതുപോലും ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയെന്നിരിക്കും. പോയെന്ന് കരുതിയത് പലതുപോലും നമുക്ക് മടങ്ങി വരുന്ന കാണാം. അപ്പം ഇവൾ ചെയ്ത കാര്യം നഷ്ടപ്പെട്ടു. ആ നാണയം നഷ്ടപ്പെടാൻ കാര്യം നാണയത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, ആട് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടാണ്. ആടിൻ്റെ നഷ്ടമെന്ന് പറഞ്ഞാൽ ആട് ഇങ്ങനെ ആട് എപ്പോഴും കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്ന ജീവിയാണ് അല്ലേ. ആടിങ്ങനെ കുനിഞ്ഞു 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 എവിടെയൊക്കെ പച്ചക്കളറുണ്ടോ എവിടെയൊക്കെ പച്ചപ്പുണ്ടോ അത് നോക്കി നോക്കി ആട് പോവുകയാണ്. അല്ലാതെ ആടിന് 20 years ഫ്രം നൗ എന്നൊന്നും പറഞ്ഞാൽ ആടിന് തിരിയത്തില്ല. അതൊന്നും ആടിനറിയാൻ മേലാത്ത കാര്യം. ഇപ്പം നമുക്കൊക്കെ നമ്മളും ദിവസം പറയുന്നത് നമ്മളൊക്കെ ആടിനെ പോലെ തന്നെയായിരുന്നു. നാം എല്ലാവരും ആടിനെ പോലെ തെറ്റിപ്പോയവരാണ്. നമുക്ക് ഒരു സ്വാഭാവികമായ നഷ്ടത്തിൻ്റെ കഥയൊക്കെ ഉണ്ടല്ലോ, അതവിടെ പറയുന്നു. എന്നാൽ ഈ കൈകാര്യം ചെയ്തതിൻ്റെ അപകടം കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. സൂക്ഷിച്ചു നോക്കിയേ, ഈ കൈകളിലൂടെയൊക്കെ എത്ര ആളുകളാ ഒരു വർഷം കടന്നു പോകുന്നത്, എത്ര ആളുകളെ നമുക്ക് ഈ കൈകളിലൂടെ പോകുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് വിചാരിച്ചാൽ നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാമല്ലോ. നമ്മൾ കൈകാര്യം ചെയ്ത് ഒടിച്ചു കളഞ്ഞ, നമ്മൾ മുറിപ്പെടുത്തിയ, നമ്മൾ നഷ്ടപ്പെടുത്തിയ എത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട്. ആരുടെയൊക്കെയോ ദ്രമ്മയ്ക്കൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കുഴപ്പം സംഭവിച്ചത് ആ ദ്രമ്മയെ ആരോ കൈകാര്യം ഒരു മിസ്മാനേജ്മെൻറ്റ് നടത്തി. മിസ്മാനേജ്മെൻറ്റ് നടത്തി ഉള്ള നഷ്ടം വീടിനകത്ത് തന്നെയാണ്. മിസ്മാനേജ്മെൻ്റ് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതിനകത്ത് തെറ്റ് സംഭവിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് ചിലപ്പോൾ സഭയ്ക്കകത്ത് തന്നെയാണ്, ചിലപ്പോൾ വീടിനകത്ത് തന്നെയാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ആ നഷ്ടങ്ങളൊക്കെ കാണാം. നമ്മുടെ മക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം കാണാം. ചിലരെയൊക്കെ മിസ് ചെയ്തു, ചിലരെയൊക്കെ മിസ് ചെയ്യുന്നു. എന്തു ചെയ്യുക? അവര് സഭകളിൽ യങ്സ്റ്റേഴ്സ് കുറയുന്നു. എന്തു ചെയ്യേ? ദ്രമ്മയുടെ കുഴപ്പമൊന്നുമല്ല, പക്ഷെ ആരോ ഒക്കെ കൈകാര്യം ചെയ്തതിനകത്തെ അപജയം കാരണം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂവൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ ആ വീട് മുഴുവൻ, അവൾ പറഞ്ഞിരിക്കുന്ന ലൈറ്റ് ഇട്ടു, അവൾ വിളക്ക് തെളിച്ചു. നമുക്കറിയാമല്ലോ ഇതല്ലേ വചനം, ഇതല്ലേ വിളക്ക്. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എനിക്ക് രണ്ട് പെമ്മക്കളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ യേശുവിൽ നിന്ന് അല്പം ദൂരെയാണെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യേണ്ടത് ഇത് തെളിയിക്കുക എന്നുള്ളതാണ്, ഇതിലേക്ക് ഞാൻ മടങ്ങി വരിക എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് അന്വേഷിച്ചാൽ ആ നഷ്ടമൊക്കെ തിരിച്ചറിയാൻ പറ്റും. യേശുവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. വചനത്തിലേക്ക് മടങ്ങി വരണം. ഈ ചിലപ്പോൾ വചനം കൊണ്ട് ചെല്ലാത്തത്, അല്ലെങ്കിൽ ലൈറ്റിട്ടിട്ട് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ലൈറ്റ് ചെല്ലുന്ന സ്ഥലങ്ങളിലൊന്നും ദ്രമ കടപ്പില്ല, പക്ഷേ മുറിക്കകത്ത് പോയിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ചൂലെടുത്തു. ചൂല് കേജരിവാളിനെ മാത്രമല്ല സിമ്പലൈസ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെയും കൂടെയൊക്കെ സിമ്പലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ചൂലെന്ന് പറഞ്ഞാൽ ആ കൈക്കുള്ള, ആ സ്ത്രീയുടെ കൈക്ക് എവിടം വരെ ചെല്ലാൻ പറ്റുമോ അതിനപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഈ അലമാരിക്കടിയിലൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അലമാരി ഉണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒരു അലമാരിക്കടിയിലൊക്കെ നമുക്ക് തൂക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നമുക്ക് കാര്യം കുടവേറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചൂലും കൊണ്ട് ഇങ്ങനെ, ഞങ്ങളുടെ ഒരു വളരെ അടുത്തൊരു സ്നേഹിതൻ എഴുതിയ ഉപമകളുടെ ഒരു വ്യാഖ്യാനം അതിനകത്ത് പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ഈ അലമാരിക്കടിയിലൊക്കെ ചൂലുകൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, പക്ഷേ കാര്യം നമുക്ക് ആർക്കും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് തൂക്കാനുള്ള വയറൊന്നും അങ്ങനെ കൊണ്ട് ഒതുങ്ങാത്തതുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ ചൂലിങ്ങനെ വെച്ചിട്ട് മുഖം നമ്മൾ ഈ വശത്തോട്ടാണെങ്കിലും, അന്വേഷണം ഈ വശത്തോട്ടെങ്കിലും നമ്മൾ, പക്ഷേ ഈ അന്വേഷണത്തിനിടയ്ക്കും ആ സ്ത്രീയുടെ കാതെന്ന് പറയുന്നത്, കാത് കൂർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആ നാണയത്തിൻ്റെ ചെലവിന് വേണ്ടിയാ. അപ്പോൾ എന്താണ് ഈ ചൂലെന്ന് പറയുന്നത്? അവിടെ നോർമലായിട്ടുള്ള കപ്പാസിറ്റി എത്താത്തിടത്ത് അവിടെ കൈക്കൊരു സഹായമായിട്ട്, ഒരു എക്സ്റ്റൻഷനായിട്ട്, അവിടെ അന്വേഷണത്തിന് ഒരു എക്സ്റ്റൻഷനായിട്ട്, അവിടെ ഒരു സഹായിയായിട്ട് അവിടെ കയ്യിലേക്ക് എത്തുന്ന സാധനമാണ്. നമ്മുടെ ഈ അന്വേഷണത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടന്ന നഷ്ടങ്ങളിൽ, നമ്മുടെ സഭയ്ക്ക് നടന്ന നഷ്ടങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന നഷ്ടങ്ങളിൽ മടങ്ങി വരുത്തുവാൻ വേണ്ടി നമുക്ക് രണ്ട് സഹായിയുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും, വന്ന ദൈവത്തിൻ്റെ വചനവും. ഈ അന്വേഷണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. ഇത് തിരിച്ചു കിട്ടണം. അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ തിരിച്ച് യെരുശലേമിലെത്തി, യേശുവിനെ കണ്ടു. യേശു അവരോട് പറഞ്ഞു ഒന്നും അവർക്ക് മനസ്സിലായില്ല. കാര്യം അവർക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, യേശു എങ്ങും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെട്ടത് ഞാനാണ്. യേശു എങ്ങും പോയില്ല, നഷ്ടം സംഭവിച്ചത് എനിക്കാണ്. ഞാനാണ് യേശുവിൽ നിന്ന് ദൂരെ പോയത്. എൻ്റെ സന്തോഷം മുഴുവൻ പെരുന്നാളും ആഘോഷവും പടക്കവും പൊട്ടാസും ബലൂണും ഇതിനുള്ള കാര്യങ്ങളും ഇവയൊക്കെയായിരുന്നു എൻ്റെ ആഘോഷം. പക്ഷേ യേശുവിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടവനല്ലേ. നിങ്ങൾ പിന്നെ എന്നെ അന്വേഷിച്ച് ചന്തയ്ക്ക് അത് പോയാൽ കിട്ടുമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, എന്നെ അന്വേഷിക്കണമെങ്കിൽ എരിശ്രീമിലേക്ക് വാ. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയുണ്ട്, ഞാനെങ്ങും പോയിട്ടില്ല. പക്ഷെ മറിയക്കിത് സാറിന് ഒരു വില്ലേജ് സ്ത്രീയാണ് ഒക്കെ ഇത് അവിടെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ അങ്ങോട്ട് മനസ്സിലായില്ല, എന്താ യേശു പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം അവൾ തീരുമാനിച്ചു, കേട്ടതൊക്കെ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാര്യം ഇച്ചിരി കഴിയുമ്പോൾ എപ്പോഴും ഒരു അവസരം കിട്ടും, അവൻ വരും. ഒറ്റയ്ക്ക് വരുമ്പോൾ അവനോടൊന്ന് ചോദിക്കാം. കേട്ടതൊന്നും എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തിൽ അങ്ങ് സംഗ്രഹിക്കുക. അതിനകത്ത് കർത്താവിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും. കർത്താവ് ഇച്ചിരി എഴുമ്പോൾ നമ്മുടെ അടുത്തോട്ട് തന്നെ വരും, മനസ്സിലായില്ലല്ലേ, ഇതാണത് എന്ന് പറഞ്ഞ് നമുക്ക് നോർമലായിട്ടുള്ള ഓഡിയൻസിന് അപ്പുറത്തേക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം കർത്താവ് കൊടുത്തത്, ശിഷ്യന്മാർക്ക് ഒരു എക്സ്ട്രാ കൊടുത്തതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു, ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുവാൻ ദൈവം കൃപ തരട്ടെ. അവൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതുവരെ ഞാനായിരുന്നു മുമ്പേ പോയത്, ഞാൻ വിചാരിച്ച് യേശു എൻ്റെ പുറകെ പോരുന്ന, പക്ഷെ ഇനി എനിക്കൊരു ആയുസുണ്ടെങ്കിൽ ഞാൻ ഇനിയും യേശുവിൻ്റെ മുമ്പേ പോകത്തില്ല, അവൻ മുമ്പേ പോകട്ടെ, ഞാനവനെ പിന്തുടരും. ഇനി എനിക്കൊരു ജീവനുണ്ടെങ്കിൽ ഞാൻ ഇനി അവനെ മുന്നേ, ഞാൻ ഇനി അവൻ വന്നോളൂ എന്ന് വിചാരിച്ച് പോകത്തില്ല, അവൻ തന്നെ മുമ്പേ പോകും. അവൻ എനിക്ക് വഴിയായിരിക്കും, അവനായിരിക്കും എൻ്റെ മാർഗദർശി, അവനായിരിക്കും മുമ്പേ പോകേണ്ടത്. ഇനി എൻ്റെ ജീവിതം എൻ്റെ യേശുവിന് വേണ്ടിയാണ്. മനസ്സിലായിക്കോണം പ്രിയപ്പെട്ട, എൻ്റെ സമയം തീരുകയാണ്. മനസ്സിലായിക്കോണം, മനുഷ്യജീവിതം എന്നൊക്കെ പറയുന്നത് നാല് വിരലേ ഉള്ളൂ അല്ലേ, നാല് വിരൽ നീളം. അതിനകത്ത് ഒരു ദിവസം നഷ്ടപ്പെടാനും മൂന്ന് ദിവസം തപ്പിപ്പിടിക്കാനും. ഇനി എന്നാ ഉണ്ട് നമുക്ക് ജീവിതം? ഇനിയെങ്കിലും നമുക്ക് തീരുമാനിക്കാം, കർത്താവേ ഇത് ഞാൻ അവസാനിപ്പിച്ച് ഇനി എനിക്ക് നീ ഇരുന്ന ആയുസ് മുഴുവൻ നീ എന്തു പറയുന്നോ അത് അന്വേഷിച്ച്, നീ എന്തു പറയുന്നു നിന്റെ ചുവടിൽ തന്നെ. നീ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നമുക്കറിയാം യേശുവിനോട് അടുത്ത് കഴിഞ്ഞാൽ ചിലതൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തില്ലെങ്കിലും പിറുപിറുക്കാതെ യേശുവിനോട് കൂടെ പറ്റി മുന്നോട്ട് പോകാൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.